ഒരു പുതിയ വർഷം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. എല്ലാവരും ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്ന ഒരു സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്ത ഇതാണ്. ഈ വർഷത്തിൽ ദൈവമെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ ദൈവത്തിന് നിശ്ചയിക്കപ്പെട്ടത് ഒരു ദിവസം, ഒരു ഹാപ്പി ന്യൂ ഇയർ വരും. ആ ഇയർ ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഹല്ലേലൂയ. നീതിസൂര്യനായ ക്രിസ്തു വെളിപ്പെടുന്നൊരു ന്യൂ ഇയർ വരുന്നൊരു ദിവസമുണ്ട്. പിന്നെ ആ പുതുവർഷത്തിലായിരിക്കും ദൈവമക്കൾ നിത്യയോളം ദൈവപിതാവിന്റെ മുഖം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഈ സ്വർഗീയ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പാടിയ പാട്ടിന്റെ വരികളോട് ബന്ധപ്പെട്ട് റെവലേഷൻ വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 1:12-13. അതിന്റെ 20-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, വെളിപ്പാട് ഉത്സവത്തിൽ കർത്താവ് യോഹന്നാൻ പ്രത്യക്ഷനാകുമ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നടക്കുന്നൊരു ക്രിസ്തുവിനെയാണ് അവിടെ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടത്. എന്നിട്ട് പറഞ്ഞു, 7 പൊൻനിലവിളക്ക് 7 സഭകളാകും. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേശത്ത് ദൈവത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു നിലവിളക്കായിട്ട് ദൈവം ഈ ചർച്ചയെ നടത്തിയിരിക്കുക. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുള്ള സഭകളെയൊക്കെയും, ലോക്കൽ ചർച്ചകളെ, അതാത് സ്ഥലങ്ങളിൽ വെളിച്ചം കൊടുക്കുവാനായിട്ട് ദൈവം നിർത്തിയിരിക്കുമ്പോൾ തന്റെ പുത്രനായ ക്രിസ്തു നടക്കുന്നത് ഈ നിലവിളക്കുടെ മധ്യത്തിലാണ്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്, ഈ വർഷം ഓരോ ലോക്കൽ ചർച്ചകളും അതാത് ദേശത്ത് ക്രിസ്തുവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്ന നിലവിളക്കുകളായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഴയ നിമിഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർണം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം. സ്വർണം കൊണ്ട് ആ നിലവിളക്കിന് ഒരു പ്രത്യേകതയുണ്ട്, നിരന്തരമായി രാവും പകലും ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. മൂന്നാമതായി, ആ നിലവിളക്കിൽ കരിന്തിരികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മുറിച്ച് വീണ്ടും എണ്ണ പകർന്ന് ആ വിളക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമതായി, യോഹന്നാൻ കണ്ട ദർശനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നു, യോഹന്നാൻ ആദ്യം കണ്ടത് യേശുവിനെ അല്ല, യോഹന്നാൻ ആദ്യം കണ്ടത് വിളക്കാണ്. പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ ആ വ്യക്തി ആദ്യം കാണുന്നത് യേശുവിനെ അല്ല, കത്തിച്ചു വെച്ച നിലവിളക്കായിരിക്കുന്ന സഭയാണ് ലോകം ആദ്യം കാണുന്നത്. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് പിന്നീട് അവർ കാണുന്നത്. ഞാൻ പറയുന്നതിന്റെ ആശയം ഇതാണ്, 7 നിലവിളക്ക് 7 സഭകൾ. യോഹന്നാൻ ആദ്യം കണ്ടത് ദൈവത്തിന്റെ വിളക്കായ സഭയത്രേ. ആൻഡ് ജീസസ്, യേശു എവിടെയാണ്? ശ്രദ്ധിച്ചാൽ മതി, യേശു എവിടെയാണെന്ന് അന്വേഷിക്കണമെങ്കിൽ യേശു നിലവിളക്കുടെ മധ്യത്തിൽ സഭയിലൂടെ നടക്കുന്നവനായിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലിരുന്നപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ പോയ ശേഷം നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, സ്വർണം കൊണ്ടത് പണിതു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രഷ്യസ് ആണ്. ദൈവത്തിന് സഭയെന്ന് പറയുന്നത് ഇറ്റ് സോ പ്രഷ്യസ്. ദൈവത്തിന് സഭയെന്ന് പറയുന്നത് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഇത്രയുള്ളവരെ എങ്ങനെ നമുക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കും? ഒന്നാമതായി ഓരോ വ്യക്തികളും പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. ഓരോ വ്യക്തികളും ആസ് എ പേഴ്സൺ. ദിവസേന നാം നമ്മോട് ചോദിക്കണം, കർത്താവേ എനിക്ക് ഈ വർഷം ഏത് രീതിയിൽ പ്രകാശം കൊടുക്കാൻ കഴിയും? ചിലരൊക്കെ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടു, അവർ പ്രകാശം കൊടുത്തത് ഗോസ്പൽ ഷെയറിങ്ങിലൂടെ കൊടുത്തു, ശുശ്രൂഷിക്കുന്നത് വഴി കൊടുത്തു, അനേക കാര്യങ്ങളിൽ വെളിച്ചം പരത്തുന്ന സഹോദരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്നാമതായി യേശുവിനെ സ്നാപകനെ കുറിച്ച് യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്നൊരു വിളക്കായ, യോഹന്നാൻ 5:35, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്നൊരു വിളക്കായ. ഇനി ഒരു ഭവനത്തെ കുറിച്ച് പറയുകയാണ്, ഒരു സ്ത്രീക്ക് ഒരു ബ്രഹ്മ കാണാതെ പോയപ്പോൾ ആ വീട്ടിൽ വിളക്കുണ്ടായിരുന്നു. അവൾ ആ വിളക്ക് കത്തിച്ച് അത് കണ്ടെത്തുന്നവരെ അന്വേഷിക്കുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. മത്തായി യേശു 5:15 പറഞ്ഞു, വിളക്ക് കത്തിച്ച് നിങ്ങളുടെ വീട്ടിൽ എവിടെ വെക്കണം? അതൊരു തണ്ടിന്മേൽ വെക്കണം, അപ്പോൾ ബാക്കി എല്ലാവർക്കും അത് പ്രകാശിക്കും. ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം ചോദിക്കണം, ഞാനൊരു വിളക്കാണോ? ടു മൈ ഫാമിലി ഫസ്റ്റ്. എന്റെ വീട്ടിൽ ഞാൻ വെളിച്ചം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. മൂന്നാമതായി ഫിലിപ്പ് സഭയോട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ, ഫിലിപ്പ് 2:15 പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഇരുട്ടിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം. സോ ആസ് എ പേഴ്സൺ, ആസ് എ ഫാമിലി, ആസ് എ ചർച്ച്, ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇനി എങ്ങനെ നമുക്ക് പ്രകാശം കൊടുക്കും? വേഗത്തിൽ പറഞ്ഞു പോകാം. പ്രിയമുള്ളവരെ, അൺഫോൾഡിംഗ് ഓഫ് യുവർ വേർഡ് ഗീവ്സ് ലൈറ്റ്. നിന്റെ വചനത്തിന്റെ ചുരുൾ അഴിയുമ്പോൾ ഒരു വലിയ പ്രകാശം പരക്കുന്നു. സങ്കീർത്തനം 119:130 വാക്യം, അതിന്റെ 105 വാക്യം പറയുന്നു, നിന്റെ വചനം എന്റെ കാലുകളുടെ വിളക്കും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകും. യഹോവ, എന്റെ കണ്ണുകളെ നിന്റെ വചനത്താൽ നീ പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു. 2 പീറ്റർ 2:19 പറയുകയാണ്, പ്രവാചകവാക്യം അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ഇരുളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ ഈ പ്രവാചകവാക്യത്തെ നിങ്ങൾ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നല്ലത്. രണ്ടാമതായി 2 കൊരിന്ത്യലേഖനം അതിന്റെ 3:4 പറയുന്നു, റിഫ്ലക്റ്റിംഗ് ദ ഗ്ലോറി ഓഫ് ജീസസ്. യേശുവിന്റെ ഗ്ലോറി റിഫ്ലക്ട് ചെയ്യുന്നത് വഴി നമുക്ക് പ്രകാശം കൊടുക്കാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 3:18, 2 കൊരിന്ത്യർ 4:4. വീണ്ടും നമ്മൾ വായിക്കുന്നു, ഗോസ്പൽ ഓഫ് ജീസസ്, യേശുവിന്റെ സുവിശേഷം പറയുമ്പോൾ നാം വെളിച്ചം പരത്തുന്നു. യെശയ്യാ 49:6, നീ ലോകത്തിന്റെ അറ്റത്തോളം വെളിച്ചമാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. അടുത്തത് ഗുഡ് വർക്ക്സ്, മത്തായി 5:16, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ എന്തിയട്ടെ? പ്രകാശിക്കട്ടെ. ഇരുട്ട് വർദ്ധിക്കുക സഹോദരങ്ങളെ, ഇരുട്ട് വർദ്ധിക്കുക. 2016 ലോകത്തിൽ ഇരുട്ട് 2017 കൂടുതലായിരിക്കും, നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. പക്ഷെ ദൈവം നമുക്ക് തരുന്ന ഉത്തരവാദിത്വം, നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ഒരു വിളക്കായി, യേശുവിന്റെ വെളിച്ചം പരത്തുന്ന വിളക്കായി, അതൊരു പക്ഷെ ഗുഡ് വർക്ക്സ് ആയിരിക്കാം, സുവിശേഷമായിരിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് ദൈവത്തിന്റെ ഗ്ലോറി മറ്റ് സ്ഥലങ്ങളിൽ പരത്തുന്ന ഒരു അനുഭവമായിരിക്കാം. ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമേ, ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ ജ്യോതിഷകളായി വിളക്കുകളായി പ്രകാശിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം, പിന്നീട് നമുക്ക് പ്രകാശിക്കാൻ കഴിയത്തില്ല. കാരണം എറ്റേണിറ്റിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ ഒരൊറ്റ വിളക്കേ ഉള്ളൂ. ബൈബിൾ പറയുന്നു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. അടുത്തത് പറയുന്നു, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് സൂര്യന്റെ വെളിച്ചമോ വിളക്കിന്റെ വെളിച്ചമോ ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ചെറിയ അവസരങ്ങൾ ദൈവമേ നിനക്ക് മഹത്വം കൊടുക്കുവാൻ. അനേകർ സാക്ഷ്യത്തിൽ പറഞ്ഞു, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. ദൈവത്തിന് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ ആകുലപ്പെട്ട് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വർഷം കർത്താവെ നിനക്ക് വെളിച്ചം കൊടുക്കുവാൻ നമ്മുടെ മനസ്സിലൂടെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോകും. ഞാനൊരു കാര്യം പറയാം, സിമ്പിൾ ആയിട്ട് പറയാം, ബി എ ലാമ്പ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലൊരു വെളിച്ചമായിരിക്കാനായിട്ട്, അത് എത്ര ഡിഫിക്കൽ നമുക്കറിയാം, അത് പ്രയാസം. രണ്ടാമതായി ദി ലാംബ് ഇൻ ദ ചർച്ച്. സഭയിൽ ഒരു വിളക്കായിരിക്കുക, വെളിച്ചം അനേകർക്ക് കൊടുക്കുക. മൂന്നാമതായി, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ദി ലാംബ് ഇൻ ദ കോളേജ്. ഇരുട്ട് നിറഞ്ഞ ആ കോളേജിൽ ഒരു വിളക്കായിട്ട് ദൈവം നിന്നെ വെച്ചിരിക്കുക. മറന്നു പോകരുത്. കെടുത്തിക്കളയാൻ അനേക കാറ്റുകൾ അടിച്ചേക്കാം, പക്ഷേ യേശുവിന്റെ വിളക്ക്. 4 വർഷത്തിനായിരിക്കും നീ പോയത്, 3 വർഷത്തെ കോഴ്സിനായിരിക്കും നീ ചേർന്നത്. ആ പ്രത്യേക സമയത്തിൽ യേശുവിന്റെ വെളിച്ചം പരത്തുവാൻ വേറെ ആരും അവിടെ ഇല്ല. പ്രഭു കോളേജ് പ്രൊഫസർക്കോ അവിടുത്തെ പി എച്ച് ഡിക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നവർക്കൊന്നും വെളിച്ചമാകാൻ കഴിയത്തില്ല. വെളിച്ചമാകാനായിട്ട് ഒറ്റ ആൾക്ക് കഴിയത്തുള്ളൂ. വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതന് പറയണം, ഈ ഇരുട്ട് നിറഞ്ഞ ഈ കോളേജിൽ കർത്താവെ നിന്റെ വെളിച്ചം നിൽക്കുവാൻ ഞാൻ എല്ലാ തെളിപ്പിച്ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിന്റെ ആഗ്രഹം അത്രേ. മൂന്നാമതായി, പിന്നെ ഓഫീസ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈഗോയുടെയും ജലസിയുടെയും മറ്റനേക കാര്യങ്ങളുടെയും മധ്യത്തിൽ കർത്താവ് എനിക്ക് എങ്ങനെ ഒരു പ്രകാശം പരത്തുവാൻ കഴിയും? ദൈവത്തോട് ചോദിച്ചാൽ മതി, കർത്താവ് നമ്മളിൽ എണ്ണ പകർന്ന് നമ്മെ ദൈവത്തിന്റെ വിളക്കാക്കി പരിശുദ്ധാത്മാവ് നമ്മെ അവിടെ നിർത്തുമ്പോൾ നമുക്ക് മഹത്വമൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം സംഭവിക്കും, നമ്മളവിടെ ഒരു വിളക്കായിട്ട് പ്രകാശിക്കുമ്പോൾ അനേകർ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കും. അത് മാത്രമല്ല, നമ്മുടെ അയൽപക്കംകാർക്ക് നമ്മളൊരു വെളിച്ചമായിരിക്കണം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് നമ്മളൊരു വെളിച്ചമായിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഹോം ടൗൺ, കോട്ടയത്തു നിന്നായിരിക്കാം, തൃശൂരായിരിക്കാം, കാസർഗോഡായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ നിങ്ങൾ വേണം ദൈവത്തിന്റെ ഒരു വെളിച്ചമായിട്ട് അവിടെ നിൽക്കാനായിട്ട്. എതിർത്ത് പറഞ്ഞവരെ എതിർക്കാതിരിക്കുക, ദൂഷിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മെ വെറുക്കുന്നവന് വാരി അവനെ സഹായിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ ദൈവസന്നിധിയിൽ വഹിച്ചുകൊണ്ട് പോവുക. സ്വർഗത്തിലെ ദൈവം നമ്മൾ സന്തോഷിക്കും, തിരുവചനം പരക്കും. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൂരസ്ഥലങ്ങൾ ഇന്നുവരെയും ഒരു വിളക്ക് പോലും കത്തിച്ചു വെച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ദൈവം അയക്കുന്നെങ്കിൽ അവിടേക്ക് കടന്നുപോയി അവിടെ ഒരു പ്രകാശമായി ശോഭിക്കുക. അത് ദൈവസന്നിധി വലിയൊരു കാര്യം മാത്രമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഇന്നുമായിട്ട് ലോകം, ഇന്ത്യ മുഴുവൻ കാത്തിരുന്നൊരു കാര്യം എന്നറിയാമോ? പ്രധാനമന്ത്രിയുടെ മെസ്സേജായിരുന്നു. എല്ലാവരും ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇന്ന് പ്രധാനമന്ത്രി എന്ത് ഞങ്ങളോട് സംസാരിക്കും. ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ പറയാം, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ഇന്ത്യയിലെ നിയമങ്ങൾ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനത്ര, പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദേശത്തെക്കാട്ടിലും ഇവിടെ ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് പറയുന്ന സാക്ഷ്യത്തിനത്ര. ഹാലലൂയ്യ. സ്വർഗം അതിനത്ര വിലയിടുന്നു. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ്യ. സ്വർഗത്തിന് പ്രിയമുള്ളത് എന്താണ്? സ്വർഗത്തിന്, ഈ ലോകത്തിൽ ഉന്നതമായത് ദൈവത്തിന് ചപ്പും ചവറുമ. കർത്താവ്, ഞാൻ പറയുന്നൊരു സാക്ഷ്യം, ഞാൻ പറയുന്നൊരു വേർഡ്, ഞാൻ പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലല്ല എല്ലാ പ്രസിദ്ധമാരും സംസാരിക്കുന്ന ഒരു ശബ്ദത്തെക്കാട്ടിലും സ്വർഗീയ പിതാവിന് അത് സന്തോഷകരമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലൂയ്യ. ഇവിടെ സാക്ഷ്യം പറയാൻ കഴിയാത്തവർ, നിങ്ങളുടെ കൂട്ടായ്മയിൽ തുടർന്ന അവസരങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മധ്യത്തിൽ യേശുവിനെ സാക്ഷിക്കുക, സാക്ഷിക്കുക. അതിനകത്തൊന്നും വേണ്ട, പ്രസംഗിക്കാനൊന്നും അറിയണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് അനേക മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സംശയം ഇതായിരുന്നു, കർത്താവ് എന്ത് പ്രസംഗിക്കണം? കേൾക്കുന്നവർ 90% ആൾക്കാർ സ്കൂളിൽ പോയിട്ടില്ല, അവർക്ക് എന്നെ അറിയത്തില്ല, പുതിയ വില്ലേജുകൾ അവർക്ക് ഒന്നും അറിയത്തില്ല. എന്ത് മെസ്സേജ് പറയണം? രക്ഷയുടെ മെസ്സേജ് പറയണോ? മാനസാന്തരം പറയണോ? പിന്നെ നരകത്തെക്കുറിച്ച് പറയണമോ? ക്രിസ്മസിനെ കുറിച്ച് പറയണോ? ന്യൂഇയറിനെ കുറിച്ച് പറയണമോ? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വചനം തന്നു, എടുക്കണ്ട, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവനായ ഒരു ദൈവമുണ്ട്, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ഹല്ലേലൂയ. ടോട്ടലി ഫ്രീ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാവും. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാമോ? എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ചവനായ ക്രിസ്തുവിന്റെ സൽഗുണങ്ങൾ നിങ്ങൾക്കറിയാം. അത് ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ നാവുകളെ, നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ എണ്ണ ദൈവസഭയിലേക്ക് പകരട്ടെ. ഓരോ ഇടത്തും ദൈവം വെളിച്ചങ്ങളായി ശോഭിക്കട്ടെ. ദൈവത്തിന്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കട്ടെ. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹാലലൂയ. അവൻ ISലെ ഭീകരനായിക്കോട്ടെ, ബാംഗ്ലൂർ പട്ടണത്തിലെ കൊടിയ പാപിയായിക്കോട്ടെ, അവനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമത്രേ ക്രിസ്തു. ഹാലലൂയ. വെളിച്ചമിരളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല, പിടിച്ചടക്കാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ ഞാൻ പറയാം, ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ട് യോഹന്നാൻ നിന്നെങ്കിൽ സാക്ഷാൽ ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തു നമ്മുടെ കയ്യിൽ വിളക്കം തന്ന് ഈ ലോകത്തിലേക്ക് വിടുകയാണ്. നീ ബി എ ലാംപ്, ഇരുട്ടുള്ള പ്രദേശത്ത് നീ ഒരു വെളിച്ചമായിരിക്കുക, ഇരുട്ടുള്ള നിന്റെ കോളേജിൽ നീ ഒരു വെളിച്ചമായിരിക്കുക, നിന്റെ ഓഫീസിൽ നീ ഒരു വെളിച്ചമായിരിക്കുക, നിന്റെ ചുറ്റുപാടത്ത് നീ ഒരു വെളിച്ചമായിരിക്കുക, നിന്റെ ഭവനത്തിന് ഞാൻ പേരിടുകയാണ്, നിന്റെ ഭവനം ഒരു ലൈറ്റ് ഹൗസായി മാറട്ടെ. ഹല്ലേലൂയ. ലക്ഷ്യമില്ലാത്ത അനേക കറങ്ങിത്തിരിയുന്നവർക്ക് വെളിച്ചം പരത്തുന്ന ഒരു ലൈറ്റ് ഹൗസായിട്ട് എന്റെ ഭവനത്തെ തീർക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കും. അങ്ങനെ നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ വെളിച്ചമായി തീരുക. ഇതാണ് എന്റെ ഹൃദയത്തിൽ ദൈവം നിന്ന സന്ദേശം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ദ അൺഫോൾഡിംഗ് ഓഫ് ഗോഡ്സ് വേർഡ് നമുക്ക് വെളിച്ചം തരും. റിഫ്ലക്ടിംഗ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, അത് നമ്മെ പ്രകാശിപ്പിക്കും. ഗോസ്പൽ ഓഫ് ജീസസ്, അത് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരും. ആൻഡ് ഗുഡ് വർക്ക്സ്, അനേക നന്മകളെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവ്, ഈ വർഷം അനേകർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ലൈറ്റ് പകർന്നു കൊടുക്കുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മണവാട്ടി കർത്താവിനെ കാത്തിരിക്കുന്നു. ആ ഒരു വെറൊരു പാസീവായിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല, ബി ആൻ ആക്റ്റീവ്. ആ കാര്യത്തിൽ വന്നാ പോകാം എന്നുള്ളതല്ല, വന്നാ പോകാം എന്നുള്ളതല്ല, ഒരു മണവാട്ടി വിവാഹത്തിന് വേണ്ടി തന്നെ വിളിക്കാൻ വേണ്ടി എത്രമാരും കാത്തിരിക്കുന്നു, അതുപോലെ കാത്തിരിക്കാൻ ഈ വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ നീതി സൂര്യനായ ക്രിസ്തു. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു പ്രോമിസ് ഉണ്ട്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് രാത്രി നിലാവട്ടം തരുന്നത് ചന്ദ്രനമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. യഹോവ നിനക്ക് എവർലാസ്റ്റിംഗ് ലൈറ്റ്, നിത്യപ്രകാശമായിരിക്കും. നീ അപ്പച്ച പിതാവിനെ വിളിക്കുന്ന പിതാവിന് മറ്റൊരു പേരുണ്ട്, എല്ലാം നല്ലതാണോ തിരിഞ്ഞവരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഫാദർ ഓഫ് ലൈറ്റ്സ്, വെളിച്ചങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പൗലോസ് പറഞ്ഞു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് ഈ ന്യൂ ഇയർ മാത്രമുള്ളൂ ഹാപ്പി? ന്യൂ ഇയർ മാത്രം ഹാപ്പി പറഞ്ഞ് കേക്ക് കഴിച്ചു പോവുകയാണോ? ഞാൻ പറയാം, ക്രിസ്തുവിലായിരിക്കുന്നവന് എപ്പോഴും സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മൾ പറയും ഓഫീസില്, കോളേജില്, ഇവരെ കോളേജൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഓഫീസൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി സഹോദരനോടുണ്ടോ എന്ന് എനിക്കത് കൂട്ടായ്മ പറഞ്ഞു. ആ സഹോദരൻ എല്ലാ കാര്യങ്ങളും ഓഫീസിൽ ചെയ്തു, ക്രെഡിറ്റ് വേറെടുത്തും കൊണ്ടുപോയി. നമുക്ക് വിഷമം, ഞാനല്ലേ എല്ലാം ചെയ്തേ. നമ്മൾ അധ്വാനിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു, വേറെടുത്തിനെതിരെ പൈസ ഇട്ട് പോയി. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, ബാക്കിയുള്ള എല്ലാവരും തലേദിവസം പിന്നെ പി യുന്ന് പൈസ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി നോക്കി എഴുതി. നമ്മൾ ക്രിസ്തുവിന്റെ സ്റ്റാൻഡ് എടുത്തോണ്ട് നമുക്ക് മാർക്ക് കുറവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ അത്തിമരങ്ങൾ പൂത്താലും പൂത്തില്ലെങ്കിലും നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഗ്രാമത്തിൽ മഴ പെയ്തിട്ടില്ല, വളരെ കുറവാണ്. കഴിഞ്ഞ ഞങ്ങൾ അവിടെയായിരുന്നു, ഇരുന്ന് വിഴുന്ന അഞ്ചു മാസങ്ങൾ ഭയങ്കര വെയിൽ. അവിടെ തുങ്കഭദ്ര നദി ഏകദേശം വല്ല വർഷത്തുകളും വറ്റിപ്പോയി, മൂന്നാമത്തെ കൃഷി ഇറക്കിയിട്ടില്ല, അനേക സ്ഥലങ്ങളിൽ വെള്ളമില്ല, ആൾക്കാർക്കൊന്നും ജോലിയില്ല, ആൾക്കാരൊക്കെ വീട്ടിയിരിക്കുക. പിന്നെ ദൈവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അതിനായി സ്തോത്രം. നെല്ലൊക്കെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അവർ കഴിഞ്ഞ ആഴ്ചകളിൽ പാടിയൊരു പാട്ട് എന്റെ ഹൃദയത്തെ ഉണർത്തി, അത് ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ പാടി ഈ സന്ദേശം അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്നൊരു ഗാനമാ, അത്തിമരങ്ങൾ പൂത്താലും പൂത്തില്ലെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. പ്രിയ സൗഹൃദങ്ങൾ, ഈ 2017 നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല, എല്ലാം സുഖവും ശുഭവുമായിരിക്കുമെന്നൊന്നും നമ്മൾ ഇവിടെ നിന്ന് വെറുതെ എംപ്റ്റി പ്രോമിസ് വിളിച്ചു പറഞ്ഞിട്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ വെള്ളത്തിലൂടെ കടക്കും, പക്ഷെ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിലൂടെ നടന്നു പോയേക്കാം, അഗ്നിജ്വാലകൾ നിന്നെ പൊള്ളിക്കുകയില്ല. ഹല്ലേലൂയ. യഹോവയ, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പുതുവർഷത്തെ നോക്കി മനുഷ്യരെ ഭയപ്പെടാതെ, ലോകത്തെ പേടിക്കാതെ, പിശാചിനെ ഭയപ്പെടാതെ നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ക്രിസ്തു എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ട് ഞാനൊരു പ്രകാശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കന്നഡ ഗാനത്തിന്റെ വരികൾ എങ്ങനെയാണ്? ആനന്ദവ തന്താരേഷു, എനിക്ക് ദൈവം സന്തോഷം തരുന്നു. പിന്നെ സന്തോഷം ഒക്കെ ഒരു കർത്താവ്, എന്റെ സന്തോഷം എനിക്ക് ഒത്തിരി അങ്ങ് പൊങ്ങി വരിക. അടുത്തത് അഞ്ചുരാധ മരവും അത്തിവൃക്ഷം ചിഗുരിതരു പൂത്താലും പൂത്തില്ലെങ്കിലും, ദ്രാക്ഷാവള്ളി പല കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, ഹബക്കൂക്കിനെ പോലെ ഞാനും പറയും, ഞാൻ സന്തോഷിക്കും. അടുത്ത് പറയുന്നു, സാവിരാരി ബാധകൾ, ഒത്തിരി ബാധകളൊക്കെ എനിക്ക് വന്നാലും ലോകം എന്നെ തള്ളിക്കളഞ്ഞാലും നീതി വന്നരൂ, നീതിമാൻ പന പോലെ തഴയ്ക്കും. അടുത്തത് കൊലതല്ലി, അല്ലെങ്കിൽ കണ്ടത്തിലൊന്നും ഒന്നും കായ്ച്ചില്ലെങ്കിലും കൊട്ടികേലി. കൊട്ടികേലി എന്ന് പറഞ്ഞാല് അവിടുത്തെ ഈ ആട്ടിൻകൂട്ടം ഉണ്ടല്ലോ, അവിടെ ഒന്നും ആട്ടിൻകൂട്ടം നശിച്ചു പോയാലും ഞാനും എന്റെ കർത്താവ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങളൊക്കെ സേവിക്കും. ആ ഗാനത്തിന്റെ വരികൾ പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ മാത്രം സന്തോഷിക്കുക, കർത്താവിനെ കൂടുതൽ അറിയുക, കർത്താവിൻ്റെ കൂടെ നടക്കുക, കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുക. ഞാനൊരു കാര്യം കൂടി പറയാം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് എന്നുള്ള വചനത്താൽ ദൈവം ഈ പകൽ നമ്മെ ഉറപ്പിക്കട്ടെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.